എല്ലാവരും എന്നെ ആ പേരിലാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഞാൻ മുസ്ലിമായപ്പോഴാണ് എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്ന് മാറ്റുന്നത്. അബ്ദുറഹ്മാൻ എന്ന് പേര് മാറ്റിയപ്പോൾ ഉമയ്യ എന്നോട് പറഞ്ഞു, റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾക്കറിയില്ല, അവർ അള്ളാഹു റഹ്മാനാണ് എന്ന കാര്യം അവർ നിഷേധിച്ചിരുന്നു എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ. റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയുമായിരുന്നു, എന്താണ് റഹ്മാൻ എന്നവർ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഉമയ്യ പറയും, റഹ്മാനോ അത് ഞങ്ങൾക്കറിയില്ല, അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല, ഒന്നല്ലെങ്കിൽ അബ്ദു അമർ എന്ന് വിളിക്കാം അത് നിനക്ക് പറ്റില്ല, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്ന പേരാണെങ്കിൽ അത് എനിക്കും പറ്റില്ല, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ നീ ഒരു പേരുണ്ടാക്കി തരണം. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നിനക്ക് തോന്നുന്ന പേര് നീ വിളിച്ചോ. അങ്ങനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ അബ്ദുറഹ്മാനെ വിളിച്ചിരുന്നത് അബ്ദുൽ ഇലാഹ് എന്നായിരുന്നു. ഉമയ്യ മാത്രം അബ്ദുൽ ഇലാഹ് എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അങ്ങനെ ബദർ യുദ്ധവേളയിൽ ഇവർ പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിലാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മുന്നിൽ ഉമയ്യത്ത് ഇബ്നു ഖലഫും ഉമയ്യയുടെ മകനും പെടുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഈ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് അവരെ തടവിലാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. രണ്ടിനെ പിടിച്ചു, എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവരെ തടവിലാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇവരുടെ കൈ പിടിച്ചു പോകുന്ന സന്ദർഭത്തിലാണ് ബിലാൽ ഇബ്നു റബാഹ് അദ്ദേഹം ഈ കാഴ്ച കാണുന്നത്. ബിലാൽ വിളിച്ചു പറഞ്ഞു, ഇന്നജാ ഉമയ്യതു ഫലൻ അൻജു, ഉമയ്യ ഇന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഞാൻ വിജയിക്കുകയില്ല, അതെന്റെ പരാജയമാണ്, ഉമയ്യ രക്ഷപ്പെട്ടാൽ ഞാൻ പരാജയപ്പെടും. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഉമയ്യയെ കൊല്ലുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബിലാലിനോട് പറഞ്ഞു, ബിലാലെ നീ എന്റെ തടവുകാരെ ആക്രമിക്കുകയാണോ? ബിലാൽ അതൊന്നും കേട്ടില്ല, അദ്ദേഹം അൻസാറികളൊക്കെ വിളിച്ചുകൂട്ടി, ഇതാ എന്നെ ആക്രമിച്ച ഉമയ്യയാണത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആകട്ടെ ഉമയ്യയെയും മകനെയും രണ്ട് കൈയിലും പിടിച്ചു വേഗതയിൽ നടക്കുകയാണ്. ഉമയ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉമയ്യയുടെ മകനെ വിട്ടുകൊടുത്തു. അങ്ങനെ അവർ കുറച്ചാൾക്കാർ ഉമയ്യയുടെ മകനെ കൊല്ലാൻ വേണ്ടി അതിന്റെ തിരക്കിലായപ്പോ ഉമയ്യയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഓടാൻ ഒക്കെ നിങ്ങൾ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. പരസ്പരം യുദ്ധം ചെയ്യുന്നത് വാപ്പയും മകനുമാണ്, സഹോദരനും സഹോദരനുമാണ്, അടുത്ത കുടുംബക്കാരാണ്, കളിച്ചു വളർന്ന ആളുകളാണ്, അവരാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉമയ്യയും കൂട്ടി നടക്കാൻ, ഉമയ്യ തടിച്ച ആളാണ്, വേഗതയിൽ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ അടുത്തെത്തി എന്ന് കണ്ടപ്പോൾ ഉമയ്യയെ താഴത്തേക്കിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉമയ്യയുടെ മേൽ കെട്ടിപ്പിടിച്ചു രക്ഷിക്കുന്നതിന് വേണ്ടി. അൻസാറികളിൽപ്പെട്ട ചിലർ അവർ അടിയിലൂടെ താഴ്ഭാഗത്തുകൂടെ ഉമയ്യയുടെ നെഞ്ഞിലേക്ക് കടാര കയറ്റി, നെഞ്ഞിലേക്ക് വാള് കയറ്റി അവനെ കൊലപ്പെടുത്തി കളഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കാലിൽ മുറിവ് സംഭവിച്ചു. അങ്ങനെ ഉമയ്യ മരിച്ചു പോണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കയ്യിലായിരിക്കെയാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്ക് മരിച്ചു വീഴുന്നത്. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രക്ഷിക്കാൻ ശ്രമിച്ചത് എന്ന്. അവരിൽ പലർക്കും അടുത്ത ബന്ധങ്ങളുണ്ട്, ഇവരെന്നെങ്കിലും നാളെ എന്നെങ്കിലും ഒരിക്കൽ ഇവർക്ക് ഹിദായത്ത് ലഭിക്കുമെന്ന് അവരിൽ പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവരൊന്ന് മുസ്ലിമായി മരിച്ചാൽ മതി എന്ന ആഗ്രഹത്തിലാണ്. ഇന്ന് ബദറിൽ അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ നാളെ അവർ മുസ്ലിമാവാനുള്ള അവസരം അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പലരും അതിന്റെ പേരിലാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് മരിച്ചു പോണു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ നേതാവ് അബൂ ജഹൽ ലഅനഹുല്ലാഹ് ഈ പിശാജ് ബദർ യുദ്ധത്തിൽ മരിച്ചു പോണവനാണ്. അബൂ ജഹൽ മരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഹദീസിൽ തന്നെ വന്നതുപോലെ അദ്ദേഹം പറയുകയാണ്, ഞാൻ യുദ്ധത്തിന് സഫിൽ നിന്നപ്പോൾ, യുദ്ധത്തിന്റെ അണിയിൽ നിന്നപ്പോൾ എന്റെ വലതുഭാഗത്ത് ഒരു ചെറുപ്പക്കാരനായ കുട്ടിയാണ്, എന്റെ ഇടതുഭാഗത്തും ഒരു കൗമാരക്കാരനാണ്, വലതുഭാഗത്തും ഒരു കൗമാരക്കാരനാണ്, ഇടതുഭാഗത്തും ഒരു ചെറിയ പ്രായമുള്ളവനാണ്, രണ്ടു വശത്തും ചെറിയ ആളുകളാണ്, അപ്പൊ കുറച്ച് വലിയ ആളുകൾക്കിടയിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലതുഭാഗത്തുള്ളവൻ എന്റെ മേലെ തോണ്ടുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മാവ, ഈ അബൂജഹൽ എന്ന് പറഞ്ഞവൻ അവൻ ഏതാണ്? അവനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, എന്തിനാണ് നിനക്ക് അബൂജഹലിനെ കണ്ടിട്ട് എന്തിനാണ്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിൽ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഒന്നല്ലെങ്കിൽ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട് ഞാൻ ചാവും. രണ്ടാൽ ഒരു നിലക്ക് അവന് ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, അബൂജഹലിനെ കണ്ടാൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ട് അപ്പുറത്തുള്ള ആൾ തോണ്ടുന്നു. അവന്റെയും ചോദ്യം ഇതേ കാര്യം തന്നെ, എവിടെ അബൂജഹൽ, എവിടെയാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹം പറയാണ്, ഞാൻ ഈ രണ്ടാൾക്കാരെ ആലോചിച്ച് അത്ഭുതപ്പെട്ടുപോയി. അബൂജഹൽ ആകട്ടെ യുദ്ധത്തിൽ നല്ല പാഠവുമുള്ളയാളാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില സഹാബികൾ പറഞ്ഞിരുന്നത് അബൂജഹലിന്റെ അടുക്കലേക്ക് എത്തിപ്പെടാനേ പറ്റില്ല എന്നാണ്. അതിനുമാത്രം യുദ്ധപാഠവും ആ ശേത്താനുണ്ട്. അതുകൊണ്ട് സഹാബികളിൽ തന്നെ ചിലർ അവന്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴാണ് ഈ രണ്ട് ചെറിയ പ്രായമുള്ള ഈ കൗമാരക്കാരായ രണ്ടാളുകൾ അബൂജഹൽ എവിടെയെന്ന് ചോദിക്കുന്നത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബൂജഹലിനെ ദൂരെ നിന്ന് കണ്ടു. രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചിരുന്ന ആള് ദാവനാണ്. ഇത് കേൾക്കേണ്ട താമസം ഈ രണ്ടാളുകളും അവന്റെ അടുക്കലേക്ക് ചെന്നു. അതിലൊരാൾ ഇവനെ വെട്ടി, രണ്ടാളുകളും ഇവനെ രണ്ടു വശത്തുനിന്നായി ആക്രമിച്ചു. അതിലൊരാൾക്ക് വലിയ പരിക്കേറ്റു. അബൂജഹലിന്റെ മകനായിരുന്ന ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ, അവൻ അതിൽപ്പെട്ട ഒരാളെ വെട്ടി വാപ്പാനെ സംരക്ഷിക്കാൻ വേണ്ടി. പിന്നീട് ഇക്രിമ അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ അങ്ങനെ അതിലൊരാളെ വെട്ടി. അങ്ങനെ അവർ രണ്ടുപേരും കുറെ സമയം പടപൊരുതിയതിനു ശേഷമാണ് അബൂജഹലിനെ വെട്ടി പരിക്കേൽപ്പിച്ച് താഴെയിട്ട് റസൂലുള്ളയുടെ അടുക്കലേക്ക് രണ്ടുപേരും ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തിയതിനു ശേഷം അവർ രണ്ടുപേരും പറഞ്ഞു, നബിയെ, ഞങ്ങളാണ് അബൂജഹൽ, ഞാനാണ് അബൂജഹലിനെ കൊന്നത്. അപ്പൊ മറ്റോ പറയും, ഞാനാണ് കൊന്നത് നബിയെ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ വാള് തുടച്ചു കളഞ്ഞോ? നിങ്ങളുടെ വാളിലുള്ള രക്തം നിങ്ങൾ തുടച്ചു വൃത്തിയാക്കിയോ? അവർ പറഞ്ഞില്ല, ഞങ്ങളുടെ വാളിതാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാള് പരിശോധിച്ചു. എന്നിട്ട് റസൂലുള്ള അവരോട് പറഞ്ഞു, കിലാകുമാ ഖതല, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കൊന്നിട്ടുള്ളത്. അബൂജഹലിനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വധിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹാബികളോട് പറഞ്ഞു, അബൂജഹൽ എവിടെയാണ്, അവന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളിൽ ആരാണ് നോക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബികൾ എല്ലാവരും അബൂജഹലിനെ തിരക്കി ഇറങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അവൻ അവിടെ കിടക്കുന്നുണ്ട്, അവൻ ചത്തിട്ടില്ല, അവന്റെ അവസാന ശ്വാസം ബാക്കിയാണ്. ഞാൻ അവന്റെ അടുക്കൽ ചെന്നു, അവന്റെ താടിമ പിടിച്ചവൻ ഇങ്ങനെ പൊക്കി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇപ്പോ മതിയായോ? നീ കാലങ്ങളോളം ഞങ്ങളെ ഉപദ്രവിച്ചത് എന്തിന്? അതിന്റെ അവസ്ഥ എന്താണ്? ഇബ്നു മസ്ഊദ് പറയാണ്, മക്കയിലായിരുന്ന സമയത്ത് ഇവൻ ഒരു തവണ എന്റെ മുകളിൽ കയറിയിരുന്നിട്ടുണ്ട്, എന്നിട്ട് എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഞാനിവന്റെ താടിയിൽ പിടിച്ചിങ്ങനെ പൊക്കി, എന്നിട്ട് അവനെ താഴ്ത്തിട്ട് അവന്റെ നെഞ്ഞത്ത് കാലും വെച്ച് നിന്നു. എന്നിട്ട് അവനോട് ചോദിച്ച്, ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യം? അപ്പോൾ അബൂജഹൽ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരു കൂട്ടർ അവരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് എന്റെ സങ്കടം. നിങ്ങളെപ്പോലെ നിലവാരമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ചാവേണ്ടി വന്നല്ലോ എന്നത് മാത്രമാണ് എനിക്കുള്ള സങ്കടം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തല അറുത്ത് തല കയ്യിൽ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളക്ക് കാണിച്ചു കൊടുത്തു, ഇതാ നബിയെ, അബൂജഹൽ ഈ ശൈത്താന്റെ തലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഗൈറു, എന്തെന്നാണോ അത്, അബൂജഹൽ തന്നെയാണോ ഇത്? ഇബ്നു മസ്ഊദ് പറഞ്ഞു, നബിയെ, സത്യം, അല്ലാഹു സത്യം, അബൂജഹലാണ്. യുദ്ധത്തിൽ അവരുടെ മുഖമൊക്കെ വികൃതമായിട്ടുണ്ട്. അബൂജഹൽ തന്നെയാണോ ഇത്? ഒരാൾ തലയും പിടിച്ചിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് പറഞ്ഞു, അല്ലാഹു സത്യം, ഇത് അബൂജഹലാൻ നബിയെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അത്ര വലിയ ഷൈത്താനായിരുന്നു അവൻ അബൂജഹൽ. ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിളിക്കപ്പെട്ടയാളാണ് അബൂജഹൽ, ലഅനഹുല്ലാഹ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അവരിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും മരിച്ചു പോണം. ബദർ യുദ്ധത്തിൽ 70 മുശ്രിക്കുകൾ മരിച്ചിട്ടുണ്ട്. 70 മുശ്രിക്കുകൾ മരിച്ചു, 70 മുശ്രിക്കുകളെ തടവിലാക്കി. മുസ്ലിമീങ്ങൾ 13 ആളുകളാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായി മരിച്ചു വീഴുന്നത്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 13 ആളുകളാണ് ഷഹീദാവുന്നത്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് 70 നേതാക്കന്മാർ, അവരിലെ മിക്കതും നേതാക്കന്മാരാണ്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണിട്ടുള്ള മിക്ക ആളുകളും നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാർ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 13 ആളുകൾ മരിച്ചു. അവരിൽ 70 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തടവിലാക്കി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുശ്രിക്കുകളുടെ തലവന്മാരായ 14 ആളുകളെ, ബദറിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, അതിൽ വെള്ളമില്ല, ആ ഒരു പൊട്ടക്കിണർ അവിടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ചെറിയ പിന്നെ മതിൽ കെട്ടിയ രൂപത്തിൽ താഴേക്ക് വീണ് ഇടിഞ്ഞു വീഴാനായിട്ടുള്ള ഒരു പഴയ കിണറാണ്. കലീബ് എന്ന പേരിലുള്ള കിണറായിരുന്നു അത്. കലീബ് എന്ന പൊട്ടക്കിണറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളിൽ പെട്ട തലവന്മാരായ 14 ആളുകളെ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടു. അത് ഇടാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, പിന്നെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യുക എന്നത്, മുശ്രിക്കുകളെ മറവ് ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമല്ല, അത് ചെയ്യേണ്ടതുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കിണറ്റിൽ കൊണ്ടുപോയി ഇടാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ബദർ അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ, ഇവരുടെ ചീഞ്ഞളിഞ്ഞ ശരീരം കാരണത്താൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ 14 കലീബ് എന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നത്. അങ്ങനെ അതിൽ ഉമയ്യത്തു ബ്നു ഖലഫ് എന്ന വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കലീബ് പൊട്ടക്കിണറ്റിലേക്ക് ഇവനെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോൾ അങ്ങനെ പൊടി പൊടിയായി താഴേക്ക് വരികയാണ്. അങ്ങനെ അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൂട്ടിപ്പറക്കി കൊണ്ടിട്ടു. അവന്റെ മേൽ മണ്ണും കുറച്ച് കല്ലും വാരി എറിഞ്ഞ് അങ്ങനെയാണ് ഉമയ്യത്തു ബ്നു ഖലഫിനെ കുഴിച്ചു മൂടുന്നത്. അതുപോലെ തന്നെ സഹാബികൾ ബദർ യുദ്ധത്തിന്റെ അവസാനത്തിൽ സംഭവിച്ച എടുത്തു പറയേണ്ട സംഭവങ്ങളിൽ ഒന്ന് അബൂ ഹുദൈഫത്തു ബ്നു ഉത്ബത്തു ബ്നു റബിയയുടെ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്ബത്തു ബ്നു റബിയ, നേരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഉത്ബത്തു ബ്നു റബിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവരുടെ കൂട്ടത്തിൽ നന്മ ഉപദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുവനായിരിക്കുമെന്ന് പറഞ്ഞ ഉത്ബ, ഉത്ബത്തു ബ്നു റബിയയെ കൊണ്ടുവന്നു. അവൻ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അവന്റെ മകനായ ഉത്ബയുടെ മകൻ അബൂ ഹുദൈഫ എന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉത്ബയെ വലിച്ചുകൊണ്ടുപോയി കലീബിലെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയാണ്. അപ്പൊ മകൻ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുദൈഫയോട് ചോദിച്ചു, യാ അബാ ഹുദൈഫ ലഅല്ലക ഖദ് ദഖലക മിൻ ശാനി അബീക ഷൈ, വാപ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ മനസ്സിന്? അബൂ ഹുദൈഫ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? മകൻ ഇങ്ങനെ നോക്കി നിൽക്കാണ് വാപ്പാനെ വലിച്ചുകൊണ്ടേ ഇടുന്ന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മനസ്സിലൊന്നുമില്ല, മാ ശക്തു ഫില്ലാഹി വഫി റസൂലില്ലാ, അല്ലാഹുവിന്റെയോ റസൂലിന്റെയോ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ എന്റെ വാപ്പ വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു, നല്ല അഭിപ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു, സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വാപ്പക്ക് ഇങ്ങനെ പറ്റിപ്പോയി എന്നുള്ളത് അതെനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ പറയാറില്ലേ, അവനെങ്ങനെയാണ് ഇത് സ്വീകരിക്കാതിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല എന്റെ വാപ്പ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ മുസ്ലിമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ കുഫറിൽ ഈ മനുഷ്യൻ മരിച്ചു വീണത് കണ്ടപ്പോൾ അത് എന്റെ മനസ്സിനൊരു ചെറിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ബദറിൽ കഴിച്ചുകൂട്ടി. അത് റസൂലുള്ളയുടെ ചര്യയായിരുന്നു. ഒരു സ്ഥലത്ത് യുദ്ധം കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 3 കഴിച്ചുകൂട്ടും. 3 കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് നിന്ന് പിന്നെ തിരിച്ചു പോവുക. അങ്ങനെ 3 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ തിരിച്ചു പോകാനുള്ള ദിവസമായി. സഹാബികളോട് തിരിച്ചു പോകാൻ തയ്യാറെടുക്കാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തിരിച്ചു പോകുന്നതിന് മുൻപ് ഖലീബിലെ പൊട്ടക്കിണറ്റിന്റെ വക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള 14 ആളുകൾ, അവരിൽ ചിലരുടെ പേര് റസൂലുള്ള വിളിച്ചു പറയാൻ തുടങ്ങി. യാ ഫുലാൻ ഇബ്നു ഫുലാൻ, അല്ലയോ അബൂജഹലെ, അല്ല ഉമയ്യ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഓരോരുത്തരുടെയും പേരിങ്ങനെ വിളിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അയസുറുക്കും അന്നക്കും അത്താഅ്തുമുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചില്ല എന്നത് നിങ്ങൾക്കിപ്പോൾ സന്തോഷം നൽകുന്നുണ്ടോ? അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു എന്നത് ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായോ? ഇപ്പൊ മതിയായോ നിങ്ങൾ? ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം അതിതാ സത്യമായി പുലർന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് സത്യമായോ? എന്ത് സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് ഉണ്ടായത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ സഹാബികൾക്ക് അത്ഭുതമായി. ഒരു മരിച്ചു കിടക്കുന്ന ആൾക്കാരല്ലേ, അവരെങ്ങനെ ഇത് കേൾക്കും? റസൂലുള്ള സഹാബികളെ പഠിപ്പിച്ച വിശ്വാസം അതാ, മരിച്ച ആളുകൾ അവർ കേൾക്കില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് മാ തുകല്ലിമു മിൻ അജ്സാദിൽ ലാ അർവാഹ ലഹ, നബിയെ ജീവനില്ലാത്ത ശരീരങ്ങളോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അവരെന്ത് കേൾക്കാനാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻതും ബിഅസ്മഅ ലിമാ അഖൂലു മിൻഹും, നിങ്ങളെക്കാൾ ഞാൻ ഈ പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഞാൻ ഈ പറയുന്നത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വലാകിന്നഹും ലാ യസ്തതിഊന അൻ യുജീബു, പക്ഷെ അവർക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല, അവർക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടിയായി പറഞ്ഞു. താബിഈങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു അവർക്ക് ആ സമയത്ത് ജീവൻ നൽകിയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് കേൾക്കാവുന്ന രൂപത്തിൽ. അതല്ലാതെ മരിച്ചവർ കേൾക്കുമെന്നതിന് ഈ സംഭവം തെളിവല്ല. ഇമാം ഖതാദ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അഹ്യാഹുമുള്ളാഹ് ഹത്താ അസ്മഅഹും ഖൗലഹ, അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ജീവൻ നൽകിയതാണ്. അതാണ് അവിടെ സംഭവിച്ച സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുമ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, നബിയെ, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണല്ലോ നമ്മൾ, അതുകൊണ്ട് നബി അവരെയും കൂടി പിടിച്ചിട്ട് പോയാലോ? അവർ റസൂലുള്ള ഇങ്ങനെ നിൽക്കുന്നത് കേട്ടപ്പോൾ അബ്ബാസിന് മനസ്സിലായി, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സമ്പാദ്യം കൂടി നഷ്ടപ്പെടും. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സമ്പത്തിനോട് ഇഷ്ടമുള്ളയാളായിരുന്നു, അദ്ദേഹത്തിന് സമ്പത്തിനോട് താല്പര്യമുള്ള ആളായിരുന്നു. അത് പിന്നീടുള്ള ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യർക്ക് ചിലർക്ക് സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പലിശ അവസാനിപ്പിച്ചപ്പോൾ ആദ്യം അവസാനിപ്പിച്ചത് അബ്ബാസിന്റെ പലിശയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവസാനിപ്പിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സമ്പത്ത് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അപ്പൊ മുന്നേ വാങ്ങിച്ച പലിശ എന്ത് ചെയ്യും എന്ന് നബിയോട് സംശയം ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അബ്ബാസിന് മനസ്സിലായി, ഇനി അവിടേക്കും കൂടി പോയി കഴിഞ്ഞാൽ അതും കൂടി ബാക്കിയുണ്ടാവില്ല. സഹാബികൾ പറഞ്ഞു, നബിയെ, അബൂ സുഫിയാനും കൂട്ടരും അവിടെ ഉണ്ട്, അതും കൂടി പിടിച്ചെടുത്തിട്ട് പോന്നൂടെ, അവരെ സംരക്ഷിക്കാൻ ഇനി ഒരാളുമില്ല. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ലാ യസ്ലുഹു ലക ദാലിക്, അത് ശരിയാവില്ല, നീ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, ലിമാ, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അള്ളാഹു നിനക്ക് രണ്ടാലൊരു കൂട്ടരെ തരാമെന്നാണ് വാഗ്ദാനം ചെയ്തത്. ഒരാളെ നിനക്ക് കിട്ടി, ഇനി രണ്ടാമത്തെ ആളും കൂടി നീ പിടിക്കാൻ പോകരുത്. നിനക്ക് അള്ളാഹ് വാഗ്ദാനം ചെയ്ത് നിനക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി രണ്ടാമത്തത് പോയി വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സദഖ്ത, അബ്ബാസ് പറഞ്ഞു സത്യമാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി. മക്കക്കാരുടെ അവസ്ഥ എന്താണ്? അവർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് കുറേ ആളുകൾ. മക്കയിലേക്ക് പ്രവേശിക്കാൻ അങ്ങേയറ്റത്തെ ലജ്ജയാണ്. പിന്തിരിഞ്ഞ് ഓടിയ ആളുകൾ ഓടിയ നാണക്കേടൊന്ന്, പരാജയപ്പെട്ട നാണക്കേടൊന്ന്, പോകുമ്പോൾ പറഞ്ഞ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഒരു സൈഡിൽ, അത് വേറെ ഉണ്ട്. അവിടെ ഇസ്ലാം ഒളിപ്പിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ അഭിമുഖീകരിക്കേണ്ട നാണക്കേട് വേറെ. ഖുറൈശികൾ ചരിത്രത്തിൽ അനുഭവിക്കാത്ത നാണം കെട്ട പരാജയമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. എങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കും? പലരും പാത്തും പതുങ്ങിയും ഒളിച്ചും രാത്രിയും ഒക്കെയാണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. മക്കയിൽ ആദ്യം എത്തുന്നത് മുശരിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മക്കയിലേക്ക് എത്തുന്നത് അൽ ഹൈസുമാൻ ഇബ്നു അബ്ദുല്ലാ അൽ ഖുസാഇ എന്ന വ്യക്തിയാണ്. അൽ ഹൈസുമാൻ, അദ്ദേഹമാണ് ആദ്യം മക്കയിലേക്ക് എത്തുന്ന വ്യക്തി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഖുറൈശികൾ എല്ലാവരും താല്പര്യത്തോടുകൂടി ഓടി വന്നു. എന്താണ് സംഭവിച്ചത്? മാ വറാഅക, എന്താണ് നിന്റെ പിന്നിലുള്ള ആൾക്കാരുടെ അവസ്ഥ? എന്താണ് അവർക്ക് സംഭവിച്ചത്? വാർത്ത അറിയാനുള്ള താല്പര്യമാണ്. അപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, ഖുതില റബീഅ, ഖുതില ഉത്ബതുബ്നു റബീഅ, ഉത്ബതുബ്നു റബീഅ മരിച്ചു, ഷൈബ മരിച്ചു, അബുൽ ഹക്കം ഇബ്നു ഹിഷാം മരിച്ചു, അബുൽ ബഖ്തരി ഇബ്നു ഹിഷാം മരിച്ചു, അബൂ ജഹൽ മരിച്ചു, ഇങ്ങനെ എണ്ണി പറയാൻ തുടങ്ങി. അങ്ങനെ ഖുറൈശികളിലെ നേതാക്കന്മാരുടെ പേരിങ്ങനെ ഓരോന്നോരോന്നായി ഇയാൾ എണ്ണി പറയാൻ തുടങ്ങിയപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ, അദ്ദേഹം കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, സഫ്വാൻ ഇബ്നു ഉമയ്യ, അദ്ദേഹം പറഞ്ഞു, ഇവനെന്തോ പ്രാന്തായതാന്ന് തോന്നുന്നു, ഇവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനോട് ചോദിച്ചു സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു നോക്ക്. കാരണം ഇവിടെ എല്ലാവരും ചത്തു എന്നാണ് പറയുന്നത്, എല്ലാവരും മരിച്ചു എന്നാണ് പറയുന്നത്, സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ഒരാൾ പോയിട്ട് ചോദിച്ചു, സഫ്വാൻ ഇബ്നു ഉമയ്യ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്, ഇവരെല്ലാവരും മരിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ ഒരുത്തൻ പോയി ചോദിച്ചു, സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് എന്ത് പറ്റി? അപ്പൊ സഫ്വാൻ ഇബ്നു ഉമയ്യ അയാളല്ല ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവർ ബുദ്ധിക്ക് തകരാറല്ല, കാര്യം സംഭവം ശരിക്കും ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഹാ ഹുവ ദാക ജാലിസം ഫിൽ ഹജർ, അവനല്ലേ ഇരിക്കുന്നത്? വഖദ് വല്ലാഹി റഅയ്തു അബാഹു അഖാഹു ഹീന ഖുതില, അവന്റെ വാപ്പയും അവന്റെ സഹോദരനും മരിച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞു കൊടുത്തു. ഖുറൈശികൾ സുബ്ഹാനല്ലാഹ്, അവർക്ക് ചരിത്രത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും കടുത്ത പരാജയം. ഒരിക്കൽ പോലും അവർക്ക് ഇതുപോലൊരു പരാജയം നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കയിൽ ഇതിന്റെ നാണക്കേട് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് കാരണം മക്കയിൽ അവർ പുതിയ നിയമം കൊണ്ടുവന്നു. ബദറിൽ മരിച്ച ആളുകളുടെ കുടുംബക്കാർ കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അത് അറിഞ്ഞ് അവർ നാണക്കേടാവുന്നുള്ള പേടി കാരണം കരച്ചിൽ കുറച്ചു കാലത്തേക്ക് അവർ മക്കയിൽ നിരോധിച്ചു കളഞ്ഞു. അങ്ങനെ ഒരിക്കൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ വീട്ടിലിരിക്കുകയാണ്, മകനും മരിച്ചിട്ടുണ്ട്, കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാരും മരിച്ചു, ഇതുവരെ കരയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇരിക്കുന്ന സമയത്തിന്റെ ഒരാൾ, ഒരു പെണ്ണ് ഇങ്ങനെ കരയുന്ന ഒച്ച കേൾക്കുന്നു. അപ്പൊ ഇയാൾ വീട്ടിലുള്ള ആളെ പറഞ്ഞു, കരയാൻ അനുവാദം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ ആരോ പോയി അന്വേഷിച്ചു നോക്കിയപ്പോ ഒട്ടകം ചത്തതിന് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് കരയുന്നത്. അപ്പൊ ഇയാള് എന്നിട്ടൊരു കവിത പാടി, ഒട്ടകം ചത്തതിന് വേണ്ടി കരയാൻ അനുവാദമുണ്ട്, പക്ഷെ മക്കൾ മരിച്ചതിന് വേണ്ടി കരയാൻ വയ്യ എന്ന വിഷയം പറഞ്ഞുകൊണ്ട് അയാൾ ഒരു കവിത തന്നെ പാടി. ഖുറൈശികൾ അതിനു മാത്രം വലിയ നാണക്കേടിലായിപ്പോയി. ആ സമയത്ത് ഈ വാർത്തയുമായി ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹാബികളിൽപ്പെട്ട അബൂ റാഫിഅ, അദ്ദേഹം പറയാൻ, അദ്ദേഹം അബ്ബാസിന്റെ വേലക്കാരനാണ്, അബ്ബാസിന്റെ അടിമയാണ് അബൂ റാഫിഅ. അബൂ റാഫിഅ പറയാണ്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, അബ്ബാസ് മുസ്ലിം ആയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ ഇസ്ലാമുണ്ട്, അതുപോലെ തന്നെ അബ്ബാസിന്റെ ഭാര്യയായ ഉമ്മുൽ ഫദലും മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, ഇങ്ങനെ ഇസ്ലാം ഉള്ളിൽ വെച്ച് രഹസ്യമായി ജീവിക്കുകയാണ്. ബദറിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനും ഉമ്മുൽ ഫദലും വീട്ടിലിരിക്കുന്ന സമയം അബൂ ലഹബ് അങ്ങോട്ട് കയറി വന്നു. അബൂ ലഹബ് അവിടേക്ക് എത്തിയപ്പോൾ അവിടെ അവൻ ഇരിക്കുന്നുണ്ട്, എന്റെ നേരെയാണ് അവൻ ഇരിക്കുന്നത്. അവനിങ്ങനെ നേരെ എന്റെ അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അവനങ്ങനെ, ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബദർ യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ട വിവരം അവിടേക്ക് എത്തുന്നത്. അത് കേട്ടതോടുകൂടി ഞങ്ങളുടെ മുഖത്ത് സന്തോഷം പ്രകടമായി. അവൻ ബദറിന്റെ സംഭവം ചോദിച്ചപ്പോൾ, അവൻ ബദറിന്റെ വിവരം അറിഞ്ഞപ്പോൾ, ബദറിൽ സംഭവിച്ച കാര്യങ്ങൾ അവനോട് ഒരാൾ പറഞ്ഞു കൊടുക്കാൻ, അപ്പൊ ആ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അബൂ സുഫിയാനാണ് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ ലഖീന അൽ ഖൗമ ഫമനഹ്നാഹും അക്സ്താഫന യഖ്തുലൂനന കൈഫ ഷാഉ. അബൂ സുഫിയാൻ പറയാം, അള്ളാഹു സത്യം, യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതിന്റെ ചുരുക്കം എന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങോട്ട് പോയി, നമ്മളെ പെരടി അവർക്ക് കാണിച്ചു കൊടുത്തു, അവർ തോന്നുന്ന പോലൊക്കെ വെട്ടിയിട്ടുണ്ട്, നമ്മൾ തോന്നുന്ന പോലൊക്കെ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും മരിച്ചൊടുങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മളെ ആൾക്കാരെ കുറ്റം പറയാൻ തോന്നുന്നില്ല. ലഖീന റിജാലം ബിയദൻ, കുറച്ച് വെളുത്ത ആളുകളുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അല ഖൈലിൻ ബുൽഖിൻ, ഒരു പ്രത്യേക തരം കുതിരയുടെ മുകളിലാണ് അവർ വന്നിട്ടുള്ളത്. അവർ പെട്ടെന്ന് ഇറങ്ങി വന്ന ആളുകളായിരുന്നു. വല്ലാഹി മാ തുലീഖു ഷൈഅൻ, അവരോട് പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ കുറ്റം പറയാനും പറ്റൂല, അവർ പരാജയപ്പെട്ടതിന് അവരെ കുറ്റം പറയാനും വയ്യ എന്നതാണ് നമ്മുടെ അവസ്ഥ എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ അബൂ റാഫി ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കാണ്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി തിൽക വല്ലാഹിൽ മലായിക, മലക്കുകളാണ് വന്നിട്ടുള്ളത് എന്ന് അബൂ റാഫി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അബൂ ലഹബു അവനെ എഴുന്നേറ്റ് അബൂ റാഫിഅന്റെ നെഞ്ഞത്ത് ചവിട്ടി അവനെ താഴെട്ട് ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മുൽ ഫദ്ല് അങ്ങോട്ട് കയറി വന്നു. ഉമ്മുൽ ഫദ്ല് അബൂ ലഹബിന്റെ തല പിടിച്ച് അവന്റെ തലക്ക് രണ്ട് കൊടുത്തു. അങ്ങനെ അവൻ അടിച്ച കൂട്ടത്തിൽ ഇവന്റെ തല പൊട്ടി ചോര ഒഴുകി. അങ്ങനെ അവൻ നാളം കെട്ട രൂപത്തിൽ അവനോട് പറഞ്ഞു, അബ്ബാസ് വീട്ടിലില്ല എന്ന് കരുതി നീ വീട്ടിൽ വന്ന് തോന്നിവാസം കാട്ടണോ എന്ന് പറഞ്ഞ് അബൂ ലഹബിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അബൂ ലഹബ് വീട്ടിലേക്ക് പോയി. 7 ദിവസം കഴിയുന്നതിനുള്ളിൽ അവന് അസുഖം ബാധിച്ചു. അവന് പ്ലേഗ് പോലുള്ള ഒരു അസുഖം അവന്റെ ശരീരത്തിൽ നിന്ന് പ്ലേഗിന്റെ പോലുള്ള ഒരു അസുഖം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവൻ 7 ദിവസം, ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 7 ദിവസങ്ങൾ കഴിഞ്ഞാണ് അബൂ ലഹബ് ചത്തുടങ്ങുന്നത്. അവൻ മരിച്ചതിന് ശേഷം അവന്റെ ശരീരം ആകെ ചീഞ്ഞളിഞ്ഞിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് ആകെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവന്റെ 2 മക്കൾ ഇവനെ കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അബൂ ലഹബിന്റെ വീട്ടിന്റെ അടുക്കൽ കൂടെ ആളുകൾ നടന്നു പോകുമ്പോൾ മണം പുറത്തേക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ പോയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ നിങ്ങളെ വാപ്പയെ കുഴിച്ചിടുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഈ രോഗം ബാധിക്കുമോ എന്ന് പേടിയാണ്. അങ്ങനെ അവർ ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവർ ദൂരെ നിന്ന് ഇവന്റെ നേരത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇവനെ ഒരു കമ്പ് കൊണ്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി മക്കയുടെ ഉയരമുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി അവിടെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ദൂരെ നിന്ന് കമ്പ് കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടിയിട്ടാണ് അബൂ ലഹബിനെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത്. അങ്ങനെ അവനൊരു പാറയുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അബൂ ലഹബ് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ചാവുകയാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ മസദിൽ പറഞ്ഞ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നതിന്റെ ദുനിയാവിലുള്ള പൂർത്തീകരണമാണ് ആ ചരിത്രത്തിലൂടെ സംഭവിച്ചത്. അങ്ങനെയാണ് മക്കക്കാർ, അവർ അങ്ങേയറ്റം വേദനയിലും പ്രയാസത്തിലുമാണ് ഈ വാർത്ത അവർ സ്വീകരിക്കുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ കാര്യമാകട്ടെ നേരെ വിപരീതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ സഹാബികളിൽ 2 ആളുകളെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഒന്ന് സയ്ദ് ഇബ്നു ഹാരിസയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സയ്ദ് ഇബ്നു ഹാരിസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അയച്ചു. 2-ാമത്തെയാൾ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ്. ഈ 2 സഹാബികളും മദീനയിലേക്ക് പുറപ്പെട്ടു. അവർ മദീനയിൽ ഈ സന്തോഷ വാർത്ത അറിയിച്ചു. മദീനയിൽ എങ്ങും സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയത്തിന്റെ വാർത്ത അവർ അങ്ങനെ അറിഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്കുള്ള തിരിച്ചുള്ള യാത്ര, ആ യാത്രാ മധ്യേ തടവുകാരിൽപ്പെട്ട 2 ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിൽ 1-ാമത്തെയാൾ അന്നദ്റുബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള യാത്രയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് അന്നദ്റ് ഇബ്നുൽ ഹാരിസിനെ കൊലപ്പെടുത്തുന്നത്. അവൻ മുശ്രിക്കുകളുടെ പതാകവാഹകനായിരുന്നു. മാത്രമല്ല ഖുറൈശികളുടെ കൂട്ടത്തിൽ മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളുകളിൽ ഒരാളാണ്. അവനെ കൊല്ലുന്നത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്തിയ ആൾ ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത. ഇവന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഓർമ്മയുണ്ടോനെ? ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത ആണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ പിന്നെ പെരടിയിൽ കൊണ്ടുപോയി ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചെറിഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇവന്റെ കാല് റസൂലുള്ളയുടെ തലയുടെ മുകളിൽ വെച്ച, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടിയ, ഉപദ്രവിച്ച മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത ഉപദ്രവകാരിയായിരുന്നു ഈ പറഞ്ഞ ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത. ഈ പറഞ്ഞ രണ്ടാളുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടാളുകളെ ഒരാളെ കൊന്നത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊരാളെ സഹാബികളിൽപ്പെട്ട ഒരാളാണ് ഈ ഉഖബത്ത് ഇബ്നു അബി മുഅയ്തനെ കൊലപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾക്കിടയിൽ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു. ആ വിഷയത്തിലാണ് സൂറത്തുൽ അൻഫാൽ അവതരിക്കുന്നത്. അൻഫാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധാർജിത സ്വത്ത് തന്നെ. യുദ്ധാർജിത സ്വത്തിന്റെ കാര്യത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പിൽക്കാലഘട്ടത്തിൽ ചില സഹാബികൾ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വഭാവം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായി. വസാഅത് ഫീഹി അഖ്ലാഖുന, ബദർ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച യുദ്ധാർജിത സ്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. അതായത് അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കാണിതിന് അവകാശം, ഞങ്ങൾക്കാണിതിന് അവകാശം എന്ന അവകാശവാദങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അന്ന് യുദ്ധാർജിത സ്വത്ത് എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്ന ഇസ്ലാമിലെ നിയമങ്ങൾ അവതരിച്ചിട്ടില്ല. അപ്പോൾ സഹാബികൾ പല തരക്കാരാണ്. ചില ആളുകൾ റസൂലുള്ളയെ സംരക്ഷിച്ച ആളുകളാണ്, ചില ആളുകൾ പിന്നെ പിന്തിരിഞ്ഞോടുന്ന ആളുകളുടെ പിന്നിൽ പോയി അവരെ തടവുകാരാക്കി കൊണ്ടുവന്ന ആളുകളാണ്, വേറെ ചില ആളുകൾ പിന്നെ രണാങ്കണത്തിൽ നിന്ന് യുദ്ധാർജിത സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയ ആളുകളാണ്. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ റസൂലുള്ളയെ സംരക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിന് അവകാശം. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, ഞങ്ങളാണ് പിന്നെ ഈ ആളുകളുടെ പിന്നിൽ പോയി അവരെ പിടിച്ചുകൊണ്ടുവന്നത് അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം. ഇങ്ങനെ സഹാബികൾക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. അതിനൊരു പാഠമുണ്ട്, നമ്മൾ ഓർക്കേണ്ട ഒരു പാഠം. സമ്പത്ത് എന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ മതിയായ കാരണമാണ്. സഹാബികൾക്കിടയിൽ ചെറുതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഇത് കാരണമായെങ്കിൽ പിൽക്കാലക്കാരുടെ കാര്യത്തിൽ എന്തുമാത്രം വലിയ ഫിത്നയായിരിക്കണം സമ്പത്ത് എന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് സമ്പത്ത് എന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ അവതരിക്കുന്നത്. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അവതരിക്കുന്നത് ഈ വിഷയത്തിലാണ്. അവർ നിന്നോട് യുദ്ധാർജിത സ്വത്തിനെ കുറിച്ച് ചോദിക്കുന്നു, അത് അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ സഹാബികൾക്കിടയിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം വീതിക്കുകയാണ് ചെയ്യത്. എങ്ങനെയാണ് യുദ്ധാർജിത സ്വത്ത്? അഞ്ചിലൊരു ഭാഗം അള്ളാഹുവിനും റസൂലിനുമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരത് മുസ്ലിമീങ്ങളുടെ മസാലിഹുകളിലേക്ക്, മുസ്ലിമീങ്ങളുടെ നന്മ, അവർക്ക് മുസ്ലിമീങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ബാക്കി ഭാഗം അത് പിന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കിടയിൽ വീതിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന രീതി. അപ്പോൾ ഇങ്ങനെ അവർക്കിടയിൽ യുദ്ധാർജിത സ്വത്തുക്കൾ വീതം വെക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചെത്തുകയും മദീനയിൽ ഉണ്ടായിരുന്ന അൻസാറുകൾ അവരുമായി കൂടിച്ചേരുകയും ചെയ്തു. ഈ സംഭവങ്ങളിലൊക്കെ മഹത്തരമായ അനേകം പാഠങ്ങളുണ്ട്. അത് നാം കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുന്ന ഈ സന്ദർഭം ഇനിയും ദൈർഘ്യം വർദ്ധിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ സഹോദരങ്ങളെ, ഇതിലുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വിശ്വാസത്തിലും ഇബാദത്തുകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ ഒരിക്കലെങ്കിലും ഷഹാദത്ത് ആത്മാർത്ഥമായി ആഗ്രഹിക്കാതെയാണ് മരിക്കുന്നത് എങ്കിൽ, ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം ആഗ്രഹിക്കാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ നിഫാഖ് ഉള്ള അവസ്ഥയിലാണ് അയാൾ മരിക്കുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒന്നാണ്, അത് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ്. ഷഹാദത്ത് ആഗ്രഹിക്കാതെ ഒരാൾ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു വീഴുക എന്നത് ആഗ്രഹിക്കാതെയാണ് ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ നിഫാഖിന്റെ അടയാളങ്ങൾ ഉള്ളിൽ പേറിക്കൊണ്ടാണ് അയാൾ മരിച്ചു വീഴുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ലാത്ത യുദ്ധങ്ങൾക്ക് പോകണമെന്നല്ല, വെറുതെ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കണം എന്നല്ല, മറിച്ച് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള യുദ്ധമുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ടിറങ്ങാൻ നമുക്ക് സാധിക്കുമോ? അല്ല, അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മുനാഫിക്കുകൾ അവർ പറയുമായിരുന്നു അല്ലെ, ഇത് യുദ്ധത്തിന്റെ കൽപ്പന എന്താ വരാത്തത്? യുദ്ധത്തിന്റെ കൽപ്പന വന്നാൽ ഞങ്ങളതിന് തയ്യാറാണ്. പക്ഷേ അവരോട് യുദ്ധത്തിന്റെ കൽപ്പന വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അതുപോലെയാകുമോ നമ്മൾ? അത് തിരിച്ചറിയാൻ ധാരാളം അടയാളങ്ങളുണ്ട്. എങ്ങനെ മനസ്സിലാക്കുക നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള ശക്തിയുണ്ടോ എന്ന്, അതിന് കെൽപ്പുള്ളവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ മറ്റ് കൽപ്പനകളുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് നാം പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നൽകിയിട്ടുള്ള മറ്റ് കൽപ്പനകളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു ഹറാമാക്കിയ മറ്റു കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നതിൽ നമുക്ക് എങ്ങനെ സാധിക്കുന്നുണ്ട് പരിശോധിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ, ഉമ്മയുടെ പേരിൽ, വാപ്പയുടെ പേരിൽ, മക്കളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിവെക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മളെങ്കിൽ എങ്ങനെയാണ് നാളെ എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം നൽകിയാൽ എങ്ങനെയാണ് നമ്മൾ ജിഹാദിന് വേണ്ടി പുറപ്പെടുന്നവരായി മാറുക? രാവണന്റെ ശരീരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. അല്ല, ഇന്ന് ജിഹാദിനു വേണ്ടി എന്ന് പറയപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഘങ്ങൾ, അതല്ലെങ്കിൽ ഇതാ ബദറിന്റെ കഥ കേൾക്കേണ്ടതില്ലേ എന്ന് പറഞ്ഞ് മെഴുകുതിരി വട്ടത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ, എന്താണ് അവരുടെ അവസ്ഥ? എന്താണ് റസൂലുള്ളാഹിയുടെ കൽപ്പനകളോട് നമ്മുടെ അവസ്ഥ? അത് പാലിക്കാൻ നമുക്ക് എത്ര കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് ജിഹാദ് എന്നത് ഇസ്ലാമിലെ വലിയ ഇബാദത്തുകളിൽ ഒന്നാണ്. അതിലേക്കെല്ലാം കടക്കുന്നതിന് മുൻപ് അള്ളാഹു കൽപ്പിച്ച പ്രധാനപ്പെട്ട നിയമങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? തൗഹീദിന്റെ കാര്യം അതിനൊക്കെ മുൻപ് തൗഹീദിന്റെ കാര്യം എന്താണ്? നമ്മൾ എത്രമാത്രം തൗഹീദ് പഠിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര ഖുർആൻ ഓതുന്നുണ്ട്, എത്ര ഖുർആനിന്റെ വിശദീകരണം നമുക്കറിയാം, എത്ര ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ടതാണ്. നമുക്ക് ചെയ്യാവുന്ന അനേകായിരം ജിഹാദുകൾ നമ്മുടെ മുന്നിലുണ്ട്. ദഅവത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ജിഹാദ് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ശരി, ആളുകൾക്ക് ഇസ്ലാം എത്തിക്കുന്നതിൽ നമ്മുടെ പരിശ്രമം എന്താണ്? എത്രമാത്രം നമ്മൾ ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എത്ര അത് പ്രചരിപ്പിക്കുന്നുണ്ട്, എത്ര ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ബദരീങ്ങൾ പോരാടിയ പോരാട്ടം, അതിന്റെ ആയിരത്തിലൊരു അംശമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കുകയും എപ്പോഴും നമ്മോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബദർ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ശേഷമുള്ള ചില സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. വഹദ അല്ലാഹു തആല അഅലമു വസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.